2022 ഏപ്രിൽ 3 ഞായർ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്ന് മയിൽപീലി മഞ്ജു വെള്ളായണി എഴുതുന്ന പ്രതിവാര പംക്തി. വിപ്ലവ ചിന്തകളുടെ ശിലാസ്ഥാപനം. പെരിയാർ ഒഴുകുന്ന ഒരു ഗ്രാമത്തിലാണ് രാമകൃഷ്ണൻ ജനിച്ചത്. വേദമന്ത്രക്കൊപ്പം മാർക്സിയൻ സിദ്ധാന്തങ്ങളും അച്ഛൻ ചൊല്ലുന്നത് കേട്ടാണ് വളർന്നത്. പുരാണങ്ങളും ഉപനിഷത്തുകളും സകല മതഗ്രന്ഥങ്ങളും വീട്ടിലുണ്ട്. അവ ആത്മീയതയിൽ തളച്ചിടുമോ എന്ന ശങ്ക കാരണം ഒന്നും തുറന്നു നോക്കാറില്ല. വിപ്ലവ ആശയങ്ങൾ ചുണ്ടിലും മനസ്സിലും കണ്ണുകളിലും തിളങ്ങി നിൽക്കുന്ന കാലം. കുമാരനാശാന്റെ ദുരവസ്ഥ ഇടയ്ക്കിടെ വായിക്കും. പെരുമയും മഹിമയും സമ്പത്തുമുള്ള കുടുംബം. അവിടെ നിന്ന് വന്ന യുവാവിനെ അനുയായികൾ വീറോ സ്വാഗതം ചെയ്തു. വാക്കുകളിൽ വിപ്ലവ തീപ്പൊരി ചിതറിയപ്പോൾ കേട്ടിരുന്നവർ ആവേശത്തോടെ കൈയടിച്ചു. പ്രസംഗവും പ്രവർത്തനവും പുറമേ മതി, ഒന്നിനും ഉള്ളുകൊടുക്കരുത് എന്ന് കുടുംബാംഗങ്ങൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു. പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കിയതും അവശ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാസമ്പന്നയെ കുടുംബത്തിൽ കൊടുങ്കാറ്റി. സുഹൃത്തുക്കൾ തള്ളിപ്പറഞ്ഞു. സഖാവ് രാമകൃഷ്ണനെ ചിലർ വാഴ്ത്തി, ചിലർ താഴ്ത്താൻ ശ്രമിച്ചു. ഇത്രയും വിപ്ലവമൊന്നും ജീവിതത്തിൽ വേണ്ടായിരുന്നു എന്ന അച്ഛന്റെ വാക്കുകളാണ് രാമകൃഷ്ണനെ ഏറെ നോവിച്ചത്. വിപ്ലവം വരണമെന്നൊക്കെ പറയാനും ആഗ്രഹിക്കാനും എളുപ്പമാണ്, അത് കർമ്മപദത്തിലെത്താൻ എത്ര ശ്രമകരം. വിവാഹശേഷം ഒരു നാൾ ചെറിയ വാടക വീട്ടിൽ പൊടിയടിച്ചിരുന്ന ഒരു പുസ്തകം കെട്ടി രാമകൃഷ്ണൻ തപ്പിയെടുത്തു. പിജിക്ക് പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് കിട്ടിയ സമ്മാനമായിരുന്നു അത്. ബാലൻ സാറാണ് സമ്മാനിച്ചത്. ഭഗവത്ഗീതയും ഖുറാനും ബൈബിളുമായിരുന്നു സമ്മാന പൊതിയിൽ. എനിക്ക് മതഗ്രന്ഥങ്ങളോട് വലിയ താല്പര്യമില്ലെന്ന് മുഖത്തടിച്ച പോലെ രാമകൃഷ്ണൻ പറഞ്ഞപ്പോൾ ആവശ്യം വരുമ്പോൾ മാത്രം എടുത്തു വായിക്കുക. ഒരു പവൻ സ്വർണം ഇരുന്നാൽ എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും. വിൽക്കാം, പണയം വയ്ക്കാം, മോതിരമുണ്ടാക്കാം, ബാലൻ സാർ പുഞ്ചിരിയോടെ ഓർമ്മിപ്പിച്ചു. കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ അവഗണിച്ചപ്പോഴും വിവാഹം കഴിഞ്ഞ സമയത്ത് ആശംസകൾ നേരാൻ ബാലൻ സാർ ഭാര്യക്കൊപ്പമാണ് വന്നത്. ഇനി ജീവിത പാരായണത്തിനുള്ള അതിവിശിഷ്ട ഗ്രന്ഥമാണ് സഹധർമ്മിണി. പരസ്പരം അറിഞ്ഞ് അർത്ഥം ഗ്രഹിച്ച് വായിക്കുക. സാറിന്റെ ഓർമ്മപ്പെടുത്തൽ. ഒരു ചെറിയ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വലിയൊരു മരുന്ന് കമ്പനിയുടെ സാരഥിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ രാമകൃഷ്ണൻ. പഴയ സഖാവല്ലേ എന്ന് ചിലർ തിരിച്ചറിയും. ആൾ വലിയ ബൂർഷ്വയായി, കുത്തക മുതലാളിയായി എന്നൊക്കെ ചില ആദർശവാദികൾ കളിയാക്കും. പുരാണ ഗ്രന്ഥങ്ങൾ പതിവായി വായിക്കാൻ തുടങ്ങിയതോടെ രാമകൃഷ്ണന്റെ മനസ്സും ചിന്തകളും വികസ്വരമായി. ഇടതുപക്ഷ ചിന്താഗതികളും അതിനെ ഫലമേകി. കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്ക് ക്ഷേത്ര പ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കുമായി നൽകും. കമ്പനി മീറ്റിംഗുകളിൽ വായനയുടെ പിൻബലത്തിൽ രാമകൃഷ്ണൻ സരസമായി സംസാരിക്കും. ബൈബിളും ഗീതയും ഖുറാനും ഉദ്ധരിക്കും. അവ സമ്മാനിച്ച് ബാലൻ സാറിനെ പരാമർശിക്കും. പഴയ സഖാവിന്റെ മനക്കരുത്ത്, മുനിയുടെ ജ്ഞാനവും നിരീക്ഷണവും കേൾവിക്കാർ പ്രശംസകൾ കൊണ്ട് മൂടും. അവരെ നോക്കി രാമകൃഷ്ണൻ പറയാറുണ്ട്, അറിവ് കനൽ പോലെയാണ്, അതിൽ കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും ഇട്ടാൽ സുഗന്ധം, അതിൽ സ്വർണം ഒരുക്കാം, അജ്ഞതയുടെ ചപ്പുചവറുകൾ കത്തിക്കാം. മാർക്സും എംഗൽസും മാക്സിം ഗോർക്കിയും സഖാക്കളാണ്, ലോകക്ഷേമം ലക്ഷ്യമാക്കിയവർ. അതുപോലെ ശ്രീകൃഷ്ണനും ക്രിസ്തുവും നമുക്ക് ഹൃദയ സഖാക്കളാകണം. രാമകൃഷ്ണൻ ആവേശത്തോടെ മുഷ്ടി ചുരുട്ടും. പുതിയ ഇടതുപക്ഷ വ്യാഖ്യാനത്തെ പലരും പ്രശംസിച്ചു. എല്ലാ വേദാന്തങ്ങളും സിദ്ധാന്തങ്ങളും കാലത്തിനനുസരിച്ച് പൊടി തുടച്ചു വൃത്തിയാക്കണമെന്ന പക്ഷക്കാരനാണ് രാമകൃഷ്ണൻ.